ഒന്ന് കൊരിന്തിയർ അധ്യായം 11. ഞാൻ ക്രിസ്തുവിന്റെ മാതൃക പിന്തുടരുന്നതുപോലെ നിങ്ങൾ എന്റെ മാതൃക പിന്തുടരുക. നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും എന്നെ ഓർക്കുന്നതുകൊണ്ടും ഞാൻ ഏൽപ്പിച്ച ഉപദേശങ്ങൾ മുറുകെ പിടിക്കുന്നതുകൊണ്ടും ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. പുരുഷന്റെ തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം. ഇത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശിരസ് മൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന പുരുഷൻ തന്റെ ശിരസിനെ അപമാനിക്കുന്നു. ശിരസ് മൂടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന സ്ത്രീ തന്റെ ശിരസിനെ അപമാനിക്കുന്നു. ശിരസ് മുണ്ഡനം ചെയ്യുന്നതിന് തുല്യമാണത്. സ്ത്രീ തലയിൽ മൂടുപടം ധരിക്കുന്നില്ലെങ്കിൽ അവൾ മുടി മുറിച്ചു കളയേണ്ടതാണ്. മുടി മുറിക്കുന്നതോ തല മുണ്ഡനം ചെയ്യുന്നതോ തനിക്ക് ലജ്ജാകരമെന്ന് അവൾക്ക് തോന്നുന്നുവെങ്കിൽ അവൾ മൂടുപടം ധരിച്ചേ മതിയാകൂ. പുരുഷൻ ദൈവത്തിന്റെ പ്രതിരൂപവും തേജസ്സും ആകയാൽ ശിരസ് മറയ്ക്കേണ്ടതില്ല. എന്നാൽ സ്ത്രീയോ പുരുഷന്റെ തേജസ്സാണ്. പുരുഷൻ സ്ത്രീയിൽ നിന്നല്ല, സ്ത്രീ പുരുഷനിൽ നിന്നത്രേ ഉണ്ടായത്. പുരുഷൻ സ്ത്രീക്ക് വേണ്ടിയല്ല, സ്ത്രീ പുരുഷനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഈ കാരണത്താലും ദൂതന്മാർ നിമിത്തവും സ്ത്രീക്ക് തലയ്ക്കുമീതെ ഒരു അധികാര ചിഹ്നം ഉണ്ടായിരിക്കേണ്ടതാണ്. എങ്കിലും കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. സ്ത്രീ പുരുഷനിൽ നിന്ന് ഉളവായതുപോലെ പുരുഷൻ സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നു. എന്നാൽ എല്ലാം ദൈവത്തിൽ നിന്ന് തന്നെ ഉളവാകുന്നു. നിങ്ങൾ തന്നെ വിധിക്കുക, സ്ത്രീ മൂടുപടമണിയാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഉചിതമോ? നീണ്ട മുടി ഉണ്ടായിരിക്കുന്നത് പുരുഷന് അപമാനമാണെന്നും സ്ത്രീക്ക് അത് അഭിമാനകരമെന്നും പ്രകൃതി തന്നെ കാണിക്കുന്നില്ലേ? നീണ്ട മുടി സ്ത്രീക്ക് മൂടുപടമായി നൽകപ്പെട്ടിരിക്കുന്നു. ഇതിനെപ്പറ്റി ആരെങ്കിലും തർക്കിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കീഴ്വഴക്കം ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കും ഇല്ല. ഇനിയുള്ള നിർദ്ദേശങ്ങളിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നില്ല, കാരണം നിങ്ങൾ സഭായോഗം കൂടുന്നത് ഗുണത്തേക്കാൾ അധികം ദോഷം ചെയ്യുന്നു. ഒന്നാമത്, നിങ്ങൾ സഭയായി സമ്മേളിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നതകൾ ഉള്ളതായി ഞാൻ കേൾക്കുന്നു, ഒരു പരിധിവരെ വിശ്വസിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഇടയിൽ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവർ ആരെന്ന് വെളിപ്പെടേണ്ടതിന് ഭിന്നതകൾ ഉണ്ടാകേണ്ടതാണ്. നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല ഭക്ഷിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും മറ്റാർക്കും വേണ്ടി കാത്തു നിൽക്കാതെ ഭക്ഷണം കഴിക്കുന്നു. ഒരാൾ വിശന്നിരിക്കുമ്പോൾ മറ്റൊരാൾ കുടിച്ച് മത്തനായിരിക്കുന്നു. തിന്നാനും കുടിക്കാനും നിങ്ങൾക്ക് വീടുകളില്ലേ? നിങ്ങൾ ദൈവസഭയോട് അവജ്ഞ കാട്ടുകയും ഒന്നുമില്ലാത്തവരെ നിന്ദിക്കുകയും ചെയ്യുന്നുവോ? എന്താണ് നിങ്ങളോട് ഞാൻ പറയേണ്ടത്? ഇതിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുകയോ? ഒരിക്കലുമില്ല. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത് ഇതാണ്. കർത്താവായ യേശുവിനെ ഒറ്റിക്കൊടുത്ത രാത്രിയിൽ അവിടുന്ന് അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവിടുന്ന് അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത്, ഈ പാനപാത്രം എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടി, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുന്നതുവരെയും അവിടുത്തെ മരണത്തെ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാവുന്നു. ഓരോരുത്തരും തന്നെത്താൻ പരിശോധിച്ചിട്ട് വേണം അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യേണ്ടത്. ആരെങ്കിലും കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കാതെ തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ അയാൾ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇക്കാരണത്താൽ നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആയിരിക്കുന്നു. ചിലർ നിദ്ര പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു. നാം നമ്മെ തന്നെ വിധിക്കുന്നുവെങ്കിൽ നാം വിധിക്കപ്പെടുകയില്ല. കർത്താവ് നമ്മെ വിധിക്കുമ്പോൾ നാം ലോകത്തോടൊപ്പം ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ അവിടുന്ന് നമുക്ക് ബാലശിക്ഷ നൽകുകയാണ്. അതുകൊണ്ട് എന്റെ സഹോദരരെ, നിങ്ങൾ ഭക്ഷണത്തിനായി ഒന്നിച്ചു കൂടുമ്പോൾ പരസ്പരം കാത്തിരിക്കുവിൻ. നിങ്ങളിൽ ആർക്കെങ്കിലും വിശക്കുന്നുവെങ്കിൽ വീട്ടിൽ വെച്ച് ഭക്ഷണം കഴിച്ചുകൊള്ളണം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ അത് ന്യായവിധിക്ക് ഹേതുവാകും. ശേഷം കാര്യങ്ങൾ ഞാൻ വരുമ്പോൾ ക്രമീകരിച്ചുകൊള്ളാം.